താങ്ക് യു എന്നാരെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്തു പറയണം? വെൽക്കം എന്നോ നോ മെൻഷൻ പ്ലീസ് എന്നോ ആണ് മലയാളികൾ സാധാരണ പറയാറ്. ആദ്യമായി ഓസ്ട്രേലിയയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ താങ്ക് യുവിന് നോ വറീസ് എന്ന മറുപടി കേട്ട് നമ്മളിൽ മിക്കവരും ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഓസ്ട്രേലിയയിൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള പല പുതുമകളുടെയും കൗതുകങ്ങളുടെയും ആകത്തുകയാണ് ഇവിടുത്തെ ജീവിതം എന്ന് മനസ്സിലാവുന്നത്. ചെറുതും വലുതുമായ അത്ഭുതങ്ങളും വെല്ലുവിളികളും ഇങ്ങനെ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയിൽ മലയാളിയെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. നോ വറീസ് ഉണ്ടാക്കിയ ഞെട്ടൽ മാറിയാലും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ജോലിസ്ഥലത്ത്, കടകളിൽ, യാത്ര ചെയ്യുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പിന്നീട് കേൾക്കുന്നത് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പുതുമയുള്ള ഇംഗ്ലീഷ് ഭാഷയായിരിക്കും. 16 വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന രഞ്ജിത് കൃഷ്ണന് ഇന്നും വന്നകാലത്തെ ഭാഷയോട് ബന്ധപ്പെട്ടുള്ള അബദ്ധങ്ങൾ ഓർക്കുമ്പോൾ തമാശയാണ് തോന്നുന്നത്.
ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ആലോചിക്കുമ്പോ അധികം പറ്റിയ അബദ്ധങ്ങളും ഒക്കെയാണ് വെൻ ഇറ്റ് കംസ് ടു ദി ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ആൻഡ് സ്ലാങ്. കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പൊ ആലോചിക്കുമ്പോ ഒക്കെ തമാശയാണ്. ബട്ട് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ഇറ്റ് വാസ് വെരി എംബാരസിംഗ് ആൻഡ് നെർവ്-റാക്കിംഗ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ബോസ് ഒരു ദിവസം പറയാണ്, രഞ്ജിത് കം ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ കപ്പ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്താണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കേരളത്തിൽ നിന്ന് വന്ന കാരണം കപ്പ ഇഷ്ടമാണോ, കപ്പ മേടിക്കാൻ ആണോ പറയുന്നത്, അതോ കപ്പ കഴിക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ബിക്കോസ് ഇറ്റ് ടുക്ക് എ വൈൽ ഫോർ മീ ടു രജിസ്റ്റർ വാട്ട് ഹി റിയലി വാണ്ടഡ് ആൻഡ് വാട്ട് ഹി റിയലി മീൻസ്. സോ ദാറ്റ്സ് വൺ എക്സ്പീരിയൻസ് ഐ ഹാഡ്. ആൻഡ് ദേർ ആർ അദർ തിങ്സ് ലൈക്ക് ഇൻ ഒരു മീറ്റിംഗിൽ ഐ സ്റ്റിൽ റിമെമ്പർ ഹി സെഡ് ഫെയർ ഡിങ്കം. ഐ ആം ലൈക്ക് what does it mean? is it dingante pathi parayano, you know, there so many things going in your mind. Some day mari again colleague-node samsarikkayirunnu. It was like I asked him, did he get paid yesterday night? And then he goes to me, what? I said, no, did he get paid yesterday night? Again he goes, what? അപ്പെനിക്ക് മനസ്സിലായി എന്തോ ഒരു പാർട്ടിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ദെൻ ഹി ഗോസ് ടു നോ, യു മീൻ ലാസ്റ്റ് നൈറ്റ്? ഹി ജസ്റ്റ് റീ കൺഫേമിംഗ് ദിസ് വാട്ട് ഐ മീൻ. സോ ദാറ്റ്സ് വൺ ഇസ് പ്രോബബ്ലി ഐ ഷുഡ് ഹാവ് സെഡ് ദാറ്റ് വേ. ബട്ട് യു നോ, ഇൻ ഓൾ ഫെയർനെസ്, ഇറ്റ്സ് യു നോ, ദേ നെവർ ജഡ്ജ് യു ഓൺ ദിസ്. ആൻഡ് ദാറ്റ്സ് ദി ബ്യൂട്ടി ഓഫ് ഓസ്ട്രേലിയ, റൈറ്റ്? യു നോ, ദാറ്റ്സ് വൺ ടേക്ക് അവേ വി ഹാവ് ഫ്രം ദിസ്. നെവർ ജഡ്ജ് ആൻഡ് എവരിവൺ ഹാസ് എ ഫെയർ ഗോ അറ്റ് ഓൾ ദീസ് തിങ്സ്.
ഭാഷ ഒരുവിധം വരുതിയിലാക്കി വരുമ്പോൾ പതുക്കെ ഭക്ഷണം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നൊരു ചിന്ത വന്നു തുടങ്ങും. രാവിലെയുള്ള സീരിയലും ബ്രെഡും ബട്ടറും ജാമും എല്ലാം മടുത്ത് നാട്ടിലെ പുട്ടും കടലയും അപ്പവും മുട്ടക്കറിയും എല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ യഥാർത്ഥ ഓസ്ട്രേലിയൻ ഭക്ഷണം കഴിച്ചാലോ എന്നൊരു ചിന്ത വരുന്നത്. ഭക്ഷണം തേടി എവിടം വരെയും പോകാനും അത് ആസ്വദിച്ചിരുന്ന് കഴിക്കാനും ഏറെ ഇഷ്ടമുള്ള 12 വയസ്സിൽ ഓസ്ട്രേലിയയിലെത്തിയ ബേസിൽ ചെമ്പക്കോട്ടുകുടിയിൽ നിന്ന് അങ്ങനെയുള്ള ചില അനുഭവങ്ങളാണ് പറയാനുള്ളത്.
ഓസ്ട്രേലിയ വന്നിട്ട് സ്കൂളിൽ തുടങ്ങിയപ്പോൾ എല്ലാവരും വെജിമായിട്ട് ലാമിങ്ടൺ ഇതൊക്കെ പറയണ്ടായിരുന്നു. അത് ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം അമ്മയോട് പറഞ്ഞു വെജിമായിട്ട് മേടിച്ചോണ്ട് വരുമോ, അമ്മ വിചാരിച്ചൊരു ചോക്ലേറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ ഹേസൽ നട്ട് സ്പ്രെഡൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ വെജിമായിട്ടും സ്പ്രെഡ് ചെയ്ത് ബ്രെഡിലോട്ട് ആദ്യത്തെ ബൈറ്റ് കഴിച്ചിട്ട് മനസ്സിലായത് ചോക്ലേറ്റ് ഇല്ല സാധനം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞൊരു ഒരു 20 വയസ്സായപ്പോഴാണ് ശരിക്കും വെജിമാറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയത്. അത് നമ്മൾ ജസ്റ്റ് എടുത്ത് ഒരു ചെറിയ ഒരു പിഞ്ച് മാത്രം ഒപ്പി 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 ബ്രെഡിൽ വെച്ച് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ വെജിമാറ്റ് എക്സ്പീരിയൻസ്. പിന്നെ ലാമിങ്ടൺ അതൊരു സ്റ്റേപ്പിൾ ഓസ്ട്രേലിയൻ ഫുഡാണ്, അത് കുറേ കഴിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയത്തേക്ക് ഒരു സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് വരും. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ എല്ലാവരുടെയും ഫേവററ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് ഫുഡ് പോലെയായിരിക്കും പറഞ്ഞത്. ഇപ്പോൾ സ്മാഷ്ഡ് അവക്കാഡോ അതൊരു ഓസ്ട്രേലിയൻ സ്റ്റേപ്പിളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാഫേ പോയാലും ഒരു ട്രെൻഡി ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം, ഗ്രനോള അങ്ങനത്തെ ഫുഡുകൾ. ഇപ്പോൾ ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ കുസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്തൂസിയസിൻ്റെ ഉള്ള ഒരു ഫുഡ് ടൈപ്പ് ആയിരിക്കും. നാച്ചുറലി ഹെൽത്തി ആയിരിക്കും അത്, ബെറീസും ഇതും യോഗട്ടൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷെ അത് ഓസ്ട്രേലിയനായിട്ട് കൂട്ടാമോ എനിക്കറിയില്ല, പക്ഷെ അതാണ് ഇപ്പോഴത്തെ ഒരു ഓസ്ട്രേലിയൻ ട്രെൻഡ്. നമ്മളിപ്പോൾ ഒരു അമേരിക്കയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ അവിടുത്തെ ഒരു ഡൈനറിൽ ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഹെൽത്ത് സ്റ്റോറിൽ തന്നെ പോയാലേ കഴിക്കാൻ പറ്റുള്ളൂ ഓവർസീസിൽ. പക്ഷേ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്ക് ഒരു കാഫേ പോയാൽ ഒരു ഹെൽത്തി ഓപ്ഷൻ എന്തായാലും ഉണ്ടാവും അവിടെ. അപ്പം അത് അതിന്റെ ഒരു ഓസ്ട്രേലിയൻ കൾച്ചർ അതിൻ്റെ ഒരു ഇൻഫ്യൂസ്ഡ് ആണത്. യു ഹാവ് ടു ബി ഹെൽത്തി, ബീച്ച് ബോഡി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ഫുഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു വീഗൻ ട്രെൻഡും അതൊക്കെ വരുന്നതുകൊണ്ട് യു ഹാവ് ലോട്ട് മോർ ഓപ്ഷൻസ്. ഓസ്ട്രേലിയയിലെ എല്ലാ രാജ്യത്തെ ഫുഡും ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് നാട്ടിലെ ഫുഡ് കുറേ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മേ ബി നമ്മുടെ ആ സ്പെഷ്യലിറ്റീസ് ആയ ഫുഡ് കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ഇന്ത്യൻ ഫ്ലേവർ എന്തായാലും ഓസ്ട്രേലിയയിൽ കിട്ടും. അതേപോലെ ചൈനീസ് ഫ്ലേവർ ആണെങ്കിലും നമുക്ക് കിട്ടും, മലേഷ്യൻ ഫ്ലേവർ കിട്ടും, സിംഗപ്പൂരിയൻ ഫ്ലേവർ കിട്ടും. ഇപ്പം ഞാൻ ഈ അടുത്ത് ഇത്യോപ്യൻ ഫുഡ് ബ്ലാക്ക് ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. അതും നല്ല രസമാണ്. ഇപ്പം നമുക്ക് ഏത് രാജ്യത്തെ ഫുഡും നമുക്കൊന്ന് തപ്പി നോക്കിയാൽ ഒരു റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഒന്ന് കാണും. അത് ഓസ്ട്രേലിയയിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളതാണിത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ അറബികളുടെ ഫുഡാണ് കെബാബ് എന്നൊക്കെ പറയണത്. ദാറ്റ് ഈസ് നൗ ഒരു ഡെഫിനറ്റ്ലി ഒരു സ്റ്റേപ്പിൾ ഓസ്ട്രേലിയൻ നൈറ്റ് ലൈഫ് ഫുഡായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മൾട്ടി കൾച്ചറിസം ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയൻ ഫുഡ് വരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഏതൊക്കെ രാജ്യങ്ങൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്നൊക്കെ. അപ്പൊ അത് നല്ലൊരു നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഐ ഓപ്പണിംഗ് തിങ്.
ഓസ്ട്രേലിയയിൽ കാറില്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും. ഓസ്ട്രേലിയയുടെ അഭിമാനം എന്നറിയപ്പെടുന്ന ഹോൾഡന്റെ കാർ തന്നെ വാങ്ങണം എന്ന് തീരുമാനിക്കുന്ന ചില മലയാളികളുണ്ട്. ഇതിലൊരാളാണ് കാൻബറയിലുള്ള അശോക് പോത്തൻ. 14 വർഷത്തെ തന്റെ ഓസ്ട്രേലിയൻ ജീവിതത്തിൽ ഹോൾഡൻ കാറുകൾ മാത്രം വാങ്ങിയിട്ടുള്ള ആളാണ് അശോക്.
I think we came around August 2003 la vandha 2004 adhi holden medichu first holden then my third holden now all these years first year vandha adhi nokki ivurte local car adu nokki so local car le ipo andha njan vandappo holden aayirunnu leading selling car appo angane ivide ivulla manushu koodule holden medikine they should be something appo angana aayitha car mediche so once start driving പിന്നെ ഞാൻ വേറെ ഓരോ വർഷം കാർ മേടിക്കാൻ നേരത്തെ ഇതിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊന്നും. സോ സ്റ്റിക്ക് ടു ഇറ്റ്. അനദർ റീസൺ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ നമുക്ക് സ്പെയർ പാർട്സ് ലോക്കൽ അവൈലബിൾ ആണ്.
ജീവിതം ഒരുവിധം പച്ചപിടിച്ചു, എന്നാൽ സ്വന്തമായ ഒരു വീട് പണിതേക്കാം എന്ന് കരുതാൻ തുടങ്ങുന്നു പതുക്കെ. ഡെപ്പോസിറ്റിനുള്ള ഡോളറുകൾ മിച്ചം പിടിച്ച് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി വീട് പണിയാൻ തുടങ്ങുമ്പോഴും വളരെ പ്രത്യേകതയുള്ള രസകരമായ അനുഭവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അടുത്തിടെ വീട് പണിത സിഡ്നിയിലെ ജോൺസൺ ഫിലിപ്പ്.
എനിക്ക് മെയിൻലി രണ്ട് പോയിന്റ്സ് ആണ് സ്ട്രൈക്ക് ചെയ്തത്. അതിൽ ഒന്നാമത്തത് നമ്മൾ ഇവിടെ സ്ഥലം മേടിച്ച് നമ്മൾ വീട് പണിയുമ്പോൾ ആയ കൺസ്ട്രക്ഷൻ പ്രോസസ്സിന്റെ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് കയറി അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവിടെ നടക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് സാധിക്കാറില്ല. ഒരു സൈറ്റിന്റെ ഒരു എന്താ പറയാ സേഫ്റ്റി പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് ആ സൈറ്റിൽ കയറണമെങ്കിൽ വർക്ക് സൈറ്റിൽ കയറണമെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റോ അനുവാദമോ നേരത്തെ മേടിച്ച് പോയിട്ട് അവരോട് സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റാറുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സ്ഥലത്ത് പണിയുന്ന വീടിന്റെ വർക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് എന്നൊന്നും അറിയാനും പറ്റുന്നില്ല. നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ചാഞ്ചും ചെരിഞ്ഞും ഒക്കെ സൈഡിൽ കയറാതെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി നാട്ടിലെ വീട് പണിയുമായിട്ട്. രണ്ടാമത്തെ പോയിന്റ് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും അത്. കാരണം ഇപ്പൊ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇപ്പൊ സ്ലാബ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മെയിൻലി ടിമ്പർ ആണുള്ള ഫ്രെയിം ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് ടിമ്പർ ഫ്രെയിംസ് ആണല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ നാട്ടിലെ കോഴിക്കോടിന്റെ ഒരു അല്ലെങ്കിൽ പട്ടിക്കോടിന്റെ ഒക്കെ ഒരു വലിയൊരു വെർഷൻ ആയിട്ട് തോന്നും. അത് എങ്ങനെ അതൊരു വീടായി മാറുന്നു നമുക്ക് ശരിക്കും നമുക്ക് തോന്നാറില്ല, നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാറില്ല. പക്ഷെ ആ വർക്ക് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബ്രിക്ക് വർക്ക് കഴിഞ്ഞ് ബാക്കി ഇലക്ട്രിക്കൽ വർക്ക് ആണെങ്കിലും പ്ലംബിംഗ് വർക്ക് ബാക്കി ഫിനിഷിംഗ് ടൈൽസ് അങ്ങനെയുള്ള വർക്കെല്ലാം കഴിഞ്ഞ് വീട് നമ്മളുടെ കയ്യിൽ ഹാൻഡ് ഓവർ കഴിഞ്ഞ് കിട്ടുമ്പോൾ നാട്ടിൽ ഒരു വീട് പണിയുന്നതിനേക്കാളും എന്തുകൊണ്ടും കുറച്ചുകൂടി ഒരു ഫിനിഷ് ഉള്ളതായിട്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. വർക്കിനെല്ലാം കുറച്ചുകൂടി നല്ലൊരു ഫിനിഷ് എന്താ ഒരു പൂർണ്ണതയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ എങ്കിലും നമ്മളത് മാക്സിമം കുറച്ചുകൂടി പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാനും അതുപോലെ കമ്പോസ്റ്റ് യൂസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഉത്സാഹമുണ്ട് നാട്ടിലേക്കാളും കൂടുതൽ. പിന്നെ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഫലം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പച്ചക്കറികളൊക്കെ കുറച്ചുകൂടി ഫലനഷ്ടമായിട്ട് വളരുന്നുണ്ടെന്ന് തോന്നുന്നു നാട്ടിലേക്കാളും കൂടുതൽ. ഇവിടെ
യാത്ര പോകാൻ എന്നും മലയാളിക്ക് ഇഷ്ടമാണ്. കുറെയേറെ പ്ലാൻ ചെയ്ത് കോവളത്തേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും കോഴിക്കോട് ബീച്ചിലേക്കും ഒക്കെ യാത്ര പോയിരുന്ന മലയാളിക്ക് ബീച്ച് എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് സർഫ് ചെയ്ത് വന്നിട്ട് ജോലിക്ക് പോകാനുള്ള സ്ഥലമാണ് എന്ന് പഠിപ്പിച്ചത് ഓസ്ട്രേലിയയാണ്. ബുധനാഴ്ച രാവിലെ മുതലേ വീക്കെൻഡിൽ എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുന്ന ജോലി സ്ഥലങ്ങളുള്ള രാജ്യത്ത് യാത്ര പോവുക ഒരു ശീലമാക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ. രണ്ട് ചെറിയ കുട്ടികളുടെ അമ്മയായ വോളോങ്കോങ്ങിലുള്ള നിഷ തീരേഷ്.
നമ്മള് ശരിക്കും പറഞ്ഞ റെഗുലർ ട്രാവലേഴ്സ് ആണ്. ഞങ്ങൾ ആക്ച്വലി നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പം 5 days വർക്ക് കഴിഞ്ഞിട്ട് വീക്കെൻഡ് ആണ് വി ലുക്കിംഗ് ഫോർവേഡ്. അപ്പം പിള്ളേരെയും കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഔട്ടിംഗ് പോവാം. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വുളുങ്കോങ് ആണ്. ഇഷ്ടം പോലെ ബീച്ചസ് ഉണ്ട്, പാർക്സ് ഉണ്ട്, നല്ല നല്ല റിസർവ്സ് ഉണ്ട്, അങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതേപോലെ എന്താ പറയാ, വീക്കെൻഡ്സ് ഒക്കെ ആവുമ്പോ നമ്മൾ പിള്ളേരെയും കൂട്ടി ഒരു ഡ്രൈവിന് പോവാം. നമ്മൾ റെഗുലർ റുട്ടീനാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ.
ഇപ്പൊ ഈ രണ്ട് ചെറിയ കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടാവാറുണ്ടോ?
ഇല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിള്ളേർ ഇപ്പം യൂസ് ടു ആയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനിച്ചപ്പോ തൊട്ടേ നമ്മള് എപ്പോഴും എവിടെയെങ്കിലൊക്കെ പോവും, ഫ്രണ്ട്സിനടുത്ത് പോവും. നമ്മൾ ശരിക്കും സോഷ്യലൈസ് ചെയ്യുന്ന ഫാമിലിയാണ്. അപ്പം പിള്ളേർ ആക്ച്വലി യൂസ് ടു ആയി. അവർക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോയില്ലെങ്കിലാണ് അവർക്ക് ബുദ്ധിമുട്ട്. പിന്നെന്ന് വെച്ചാല് ഈ പോകുന്ന വരുന്നിടത്തൊക്കെ ഇൻ കേസ് അവർക്ക് വിശക്കുക കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ സ്പോട്ട്സ് ഉണ്ട്, നമുക്കൊന്ന് ഹോൾട്ട് ചെയ്യാന്. പിന്നെ എന്തെങ്കിലും വിശക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാക്കേഴ്സോ എന്തെങ്കിലും കഴിക്കാനും പിള്ളേർക്ക് നമുക്ക് പോകുന്ന നമ്മളിപ്പോ നാട്ടിലെ പോലെ അല്ലല്ലോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈസിലി ഡ്രൈവ് ചെയ്യും, എന്തെങ്കിലും ചെയ്ത് പിള്ളേർക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ഇവിടെ ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനും ട്രാവൽ ചെയ്യാനും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എവിടെ പോയാലും നമ്മളിപ്പോ ഈവൻ പെട്രോൾ ബങ്കിൽ കയറാൻ, ഏതെങ്കിലും ഷോപ്പിൽ എവിടെയെങ്കിലും പോയാൽ തന്നെ പിള്ളേർക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ഓവർ ചെയ്ത് പിള്ളേരും ഉണ്ട്. എന്താവശ്യത്തിന് നമുക്ക് പോകാനുള്ള ഇപ്പോൾ നമ്മളിപ്പം ശരിക്കും പറഞ്ഞ യൂഷ്വലി ഉള്ള നോർമൽ വീക്കെൻഡ്സ് 2 days കിട്ടുമ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ഡ്രൈവ് ഒക്കെ പോവാറ്. പക്ഷെ ലോങ് നമ്മൾ പോയി സ്റ്റേ ഓവർ അങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്യും. അതാണ് ഇപ്പൊ ഈ ലോങ് വീക്കെൻഡ് വരും, പിള്ളേർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞപ്പോ സ്കൂൾ ഹോളിഡേസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ സമയം വരുമ്പം നമ്മളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യും. കുറച്ച് ഫ്രണ്ട്സ് കൂടെ ചേർന്ന് എവിടെയെങ്കിലും സ്റ്റേ ഓവർ ചെയ്യുക, കുറെ ദൂരം പോകാം. നമ്മൾ എസ്പെഷ്യലി ഈ നാട്ടിലെ നമ്മൾ പ്രിവിലേജ് ടു ബി ഇൻ ദിസ് കൺട്രി. നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ അടുത്തുണ്ട്. എല്ലാം എന്നിന്ന് തിരിയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അക്സസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് ഈ നാട്ടിൽ നമുക്ക് പറ്റുന്നത്. നാട്ടിൽ ഐ തിങ്ക് കുറച്ചൊരു പാടായിരിക്കും, പക്ഷെ ട്രാവലിംഗ് ഇസ് നോട്ട് ഹാർഡ് ഹിയർ ഇൻ ദിസ് കൺട്രി. ഇപ്പൊ പറഞ്ഞ കണക്ക് ട്രാവൽ ചെയ്യാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. നമ്മൾ ഈ നാട്ടില് വളരെ ഡിഫറെന്റ് ആണ്.
ഇതിലെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ ഭാഷയിൽ, ഭക്ഷണത്തിൽ, പാർപ്പിടത്തിൽ, വിനോദങ്ങളിൽ എല്ലാം മലയാളി പതുക്കെ മാറുന്നു. കേരളത്തിനോടുള്ള മമതയും ഇത്തിരി കൊന്നപ്പൂവും മനസ്സോട് ചേർത്ത് പിടിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയാതെ തന്നെ ഓസ്ട്രേലിയക്കാരായി, ഓസ്ട്രേലിയൻ മലയാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്.